എആർ എൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലും. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ സ്പെയിനിൽ വീണ്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രാത്രി 11 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സഞ്ചാരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. പൊതുസ്ഥലങ്ങളിൽ 6 പേരിൽ കൂടുതൽ ഒത്തുചേരുന്നത് കർശനമായി വിലക്കുകയും ചെയ്തു. ഒക്ടോബർ 29 യുഎഇയിൽ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും അവധിയായിരിക്കും. മുഹമ്മദ് നബിയുടെ ജന്മദിനം പ്രമാണിച്ചാണ് വ്യാഴാഴ്ച യുഎഇയിൽ സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ കോവിഡ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടാറ്റ ഗ്രൂപ്പ് സൌജന്യമായി നിർമ്മിച്ചു നൽകിയ ആശുപത്രി ബുധനാഴ്ച പ്രവർത്തനം തുടങ്ങും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കോവിഡ് ആശുപത്രിയായിട്ടാണ് തുടക്കത്തിൽ പ്രവർത്തിക്കുകയെങ്കിലും കോവിഡ് നിയന്ത്രണ വിധേയമാകുമ്പോൾ ഈ ആശുപത്രി സാധാരണ ആശുപത്രിയാക്കി മാറ്റും. നിർമ്മാണം പൂർത്തിയായിട്ടും ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ച് നവംബർ 1 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങുമെന്ന് കാസർഗോഡ് എംപി രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിൽ ഇന്ന് 6843 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം റിപ്പോർട്ട് ചെയ്തതിൽ 159 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5694 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 908 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 82 ആരോഗ്യ പ്രവർത്തകർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. ഇന്ന് രോഗം റിപ്പോർട്ട് ചെയ്തതിൽ 1011 പേർ തൃശൂർ ജില്ലയിൽ നിന്നുമാണ്. കോഴിക്കോട് 869, എറണാകുളത്ത് 816, തിരുവനന്തപുരത്ത് 712, മലപ്പുറത്ത് 653, ആലപ്പുഴയിൽ 542, കൊല്ലത്ത് 527 കോവിഡ് ബാധിതരുടെ ഇന്നത്തെ സംഖ്യ. കോട്ടയം 386, പാലക്കാട് 374, പത്തനംതിട്ട 303, കണ്ണൂരിൽ 274, ഇടുക്കിയിൽ 152, കാസർഗോഡ് 137, വയനാട് 87 എന്നിങ്ങനെയാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. 26 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 1332 ആയി. അതേസമയം 7649 പേർക്ക് ഇന്ന് അസുഖം ഭേദമാവുകയും ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസിന് കോവിഡ് സ്ഥിരീകരിച്ചു. ട്വിറ്ററിലൂടെ അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. മഹാരാഷ്ട്രയിൽ ഇന്ന് 6059 പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. 112 പേർ ഇന്ന് മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു. കർണാടകയിൽ 4439 പേർക്ക് രോഗം ബാധിച്ചു. 32 പേരാണ് ഇന്ന് മരിച്ചത്. തമിഴ്നാട്ടിൽ ഇന്ന് 2869 പേർക്ക് രോഗം ബാധിച്ചു. 31 പേരാണ് ഇന്ന് മരിച്ചത്. അതേസമയം ആന്ധ്രയിൽ 2997 പുതിയ കോവിഡ് പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തു. 21 കോവിഡ് മരണവും ആന്ധ്രയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉത്സവ ആഘോഷങ്ങൾക്കിടെ കോവിഡിനെതിരായ ജാഗ്രത ഒട്ടും കുറയരുതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓർമ്മപ്പെടുത്തൽ. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയെ മൻ കി ബാത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. മുൻവർഷങ്ങളിലെ ദുർഗാപൂജയിലും ദസറയിലും നിരവധി ആളുകൾ തടിച്ചുകൂടിയിരുന്നു. എന്നാൽ ഇത്തവണ അത് സംഭവിച്ചിട്ടില്ല. ഇനിയും നിരവധി ഉത്സവങ്ങൾ ആഘോഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിയന്ത്രണങ്ങളോടെ വേണം ഇതെല്ലാമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഉത്സവ ആഘോഷങ്ങൾക്കിടെ വിപണിയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകണം. എല്ലാ ആഘോഷങ്ങളിലും സൈനികരെ കൂടി ഓർക്കണം. അവരെ ബഹുമാനിക്കുന്നതിനായി ജനങ്ങൾ വീട്ടിൽ വിളക്ക് കത്തിക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. വാളയാറിൽ മരിച്ച പെൺകുട്ടികൾക്ക് നീതി തേടി പെൺകുട്ടികളുടെ അമ്മ സമരം തുടങ്ങി. വാളയാർ കേസിൽ പ്രതികളെ വെറുതെ വിട്ട് 1 വർഷം തികയുന്ന ദിവസമാണ് വിധിദിനം മുതൽ ചതിദിനം വരെ എന്ന പേരിൽ അമ്മ സമരമിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് നീതി തേടി അമ്മ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നാളെ സമരവേദിയിൽ സന്ദർശനം നടത്തുന്നുണ്ട്. അതേസമയം കോടതിക്ക് മുന്നിലുള്ള കേസിൽ ഇപ്പോൾ എന്തിനാണ് സമരം എന്നായിരുന്നു മന്ത്രി എ കെ ബാലന്റെ പ്രതികരണം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന മലയാളി യുവതി നിമിഷ പ്രിയയെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഇന്ന് സന്ദർശിച്ചു. ദയാഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയായിരുന്നു ഉദ്യോഗസ്ഥരുടെ സന്ദർശനം. കൊല്ലപ്പെട്ട യമൻ സ്വദേശിയുടെ കുടുംബവുമായി ഉദ്യോഗസ്ഥർ ചർച്ചകൾ തുടങ്ങും. യമൻ സ്വദേശിയുടെ കുടുംബവുമായി ചർച്ച നടത്തി കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഫോർമുല 1 കാറോട്ട മത്സരങ്ങളിൽ 91 ജയം എന്ന മൈക്കൽ ഷൂമേക്കറുടെ റെക്കോർഡ് ബ്രിട്ടന്റെ ലൂയിസ് ഹാമിൽട്ടൺ മറികടന്നു. പോർച്ചുഗീസ് ഗ്രോപ്രിയിൽ ജേതാവായതോടെയാണ് 92 ജയങ്ങളോടെ ഏറ്റവും കൂടുതൽ ഫോർമുല 1 റേസ് വിജയം എന്ന റെക്കോർഡ് മെർസിഡസിന്റെ ഹാമിൽട്ടൺ സ്വന്തമാക്കിയത്. ഐപിഎല്ലിൽ ഇന്ന് നടന്ന രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ രാജസ്ഥാൻ റോയൽസ് 8 വിക്കറ്റിന് അട്ടിമറിച്ചു. 196 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാന് സഞ്ജു സാംസണും ബെൻ സ്റ്റോക്സും ചേർന്ന കൂട്ടുകെട്ടാണ് മികച്ച ജയം സമ്മാനിച്ചത്. സെഞ്ചുറി നേടിയ ബെൻ സ്റ്റോക്സ് 60 പന്ത് നേരിട്ട് 3 സിക്സും 14 ഫോറും അടക്കം 107 റൺസുമായി പുറത്താകാൻ നിന്നു. അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജു 31 പന്തിൽ നിന്ന് 3 സിക്സറും 4 ഫോറും അടക്കം 54 റൺസുമായി സ്റ്റോക്സിന് മികച്ച പിന്തുണ നൽകുകയും ചെയ്തു. ഐപിഎല്ലിൽ ഇന്ന് നടന്ന ആദ്യ കളിയിൽ ചെന്നൈ ടീം 8 വിക്കറ്റിനാണ് ബാംഗ്ലൂരിനെ അട്ടിമറിച്ചത്. ഇതോടെ ചെന്നൈ ടീമിന് 12 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റാവുകയും ചെയ്തു. ധോണിയും കോഹ്ലിയും നയിക്കുന്ന ടീമുകൾ തമ്മിൽ ഇന്ന് നടന്ന കളിയിൽ ടോസ് നേടിയ ബാംഗ്ലൂർ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ബാറ്റിംഗാണ് തെരഞ്ഞെടുത്തത്. 43 പന്തിൽ 50 റൺസ് എടുത്ത കോഹ്ലിയാണ് ബാംഗ്ലൂർ ടീമിലെ ടോപ് സ്കോർ. ഡിവില്ലിയേഴ്സ് 39ഉം ദേവദത്ത് പടിക്കൽ 22ഉം റൺസ് എടുത്തു. തുടർന്നിറങ്ങിയ ചെന്നൈ ടീമിനായി ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി 21 പന്തിൽ 19 റൺസുമായി പുറത്താകാതെ നിൽക്കുകയായിരുന്നു. അമ്പാട്ടി റായിഡു 27 പന്തിൽ 39ഉം ഡ്യൂപ്ലസി 13 പന്തിൽ 2 ബൌണ്ടറിയും 2 സിക്സറും സഹിതം 25ഉം റൺസ് എടുത്തു. 51 പന്തിൽ 3 സിക്സറും 4 ബൌണ്ടറിയും സഹിതം പുറത്താകാതെ 65 റൺസ് എടുത്ത ചെന്നൈ ഓപ്പണർ ഋതുരാജ് ഗെയ്ക്വാദാണ് പ്ലേ ഓഫ് ദ മാച്ച് ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഐപിഎൽ പോയിന്റ് ടേബിളിൽ 14 പോയിന്റുമായി മുംബൈ ഇന്ത്യൻസ് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. ഡൽഹി ബാംഗ്ലൂർ ടീമുകൾക്കും നിലവിൽ 14 പോയിന്റ് വീതമാണുള്ളത്. കൊൽക്കത്ത ടീമിന് 12 പോയിന്റും കിങ്സ് ഇലവൻ പഞ്ചാബ് ടീമിന് 10 പോയിന്റും രാജസ്ഥാൻ റോയൽസ് ടീമിന് 10 പോയിന്റുണ്ട്. അതേസമയം ഹൈദരാബാദ് സൺറൈസേഴ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ് ടീമുകൾ 8 പോയിന്റുമായി പോയിന്റ് ടേബിളിൽ ഏറ്റവും പിറകിലാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്.